ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 5 വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ സാധ്യത മുൻനിർത്തി ഇന്ന് ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. പാലക്കാട് IIT യുടെ 7ാമത് ബിരുദദാന ചടങ്ങ് ഇന്ന്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഭാവി തലമുറയെ മുന്നിൽ കണ്ടാണ് കേന്ദ്ര പദ്ധതികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. നാളെ സർവകക്ഷി യോഗം. ആദ്യ ഇന്ത്യൻ ഓപ്പൺ അത്ലറ്റിക്സ് മീറ്റ് ഇന്ന് പട്നയിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ സാധ്യത മുൻനിർത്തി. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ മഴ കണക്കിലെടുത്ത് കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി നൽകി. കോഴിക്കോട് ജില്ലയിൽ വടകര താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും. നേരത്തെ നിശ്ചയിച്ച പരീക്ഷകളിൽ മാറ്റമില്ല. പാലക്കാട് IIT യുടെ 7ാമത് ബിരുദദാന ചടങ്ങ് രാവിലെ അഗോര ഓഡിറ്റോറിയത്തിൽ നടത്തും. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. IIT ബോർഡ് ഓഫ് ഗവർണേഴ്സ് ചെയർമാൻ പ്രൊഫസർ രമേശ് വെങ്കടേശ്വരന്റെ അധ്യക്ഷതയിലാണ് ബിരുദദാനം. ബിടെക്, എംടെക്, MSc, PhD വിഭാഗങ്ങളിൽ 328 പേർ ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങും. അക്കാദമിക മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങളും വിതരണം ചെയ്യുമെന്ന് IIT ഡയറക്ടർ പ്രൊഫസർ എ ശേഷാദ്രിശേഖർ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളിൽ ഭൂരിഭാഗവും ഭാവി തലമുറയെ മനസ്സിൽ കണ്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. രാജ്യത്തിന്റെ പുരോഗതി ഉറപ്പാക്കാൻ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം ഏകീകൃത ശ്രമത്തിന് എല്ലാവരും തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പദ്ധതിക്ക് കീഴിൽ മലപ്പുറം നിലമ്പൂർ അമൽ കോളേജ് ക്യാമ്പസിൽ നിർമ്മിച്ച നൈപുണ്യ വികസന കേന്ദ്രവും പെൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തെ ഒരുമിച്ച് കൊണ്ടുവരാനും രാജ്യത്തെ മുന്നോട്ട് നയിക്കാനും യുവാക്കൾ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് ജോർജ് കുര്യൻ ആഹ്വാനം ചെയ്തു. വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാന തലത്തിൽ ഏർപ്പെടുത്തിയ ഉജ്ജ്വല ബാല്യം പുരസ്കാരങ്ങൾ തിരുവനന്തപുരത്ത് ഇന്ന് വിതരണം ചെയ്യും. മന്ത്രി വീണ ജോർജ് രാവിലെ അവാർഡുകൾ സമ്മാനിക്കും. ചൈൽഡ് ഹെൽപ്പ് ലൈൻ റീബ്രാൻഡിംഗിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ഇതോടൊപ്പം നടത്തും. തദ്ദേശ വകുപ്പിൽ 433 എൻട്രി കേഡർ ഒഴിവുകൾ കൂടി ഉടൻ PSC ക്ക് റിപ്പോർട്ട് ചെയ്യുമെന്ന് മന്ത്രി MP രാജേഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു. ഒരാഴ്ചയ്ക്കകം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം കുറിച്ചു. പൊതുസ്ഥലം മാറ്റത്തിന് ശേഷം സ്ഥാനക്കയറ്റത്തിലൂടെ സൃഷ്ടിച്ച ഒഴിവുകളിലാണ് ഇപ്പോൾ നിയമനത്തിന് റിപ്പോർട്ട് നൽകുന്നത്. ഇന്നലെ 42 ഓഫീസ് അറ്റൻഡന്റ് ഒഴിവുകൾ PSC ക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. പോക്സോ കേസ് അന്വേഷണം വേഗത്തിലാക്കാൻ ഓരോ പോലീസ് ജില്ലയിലും 16 സംഘങ്ങൾ രൂപീകരിച്ചു. 20 പോലീസ് ജില്ലകളിലും DYSP മാരുടെ കീഴിലാണ് പ്രത്യേക സംഘങ്ങൾ പ്രവർത്തിക്കുക. നാർക്കോട്ടിക് സെൽ DYSP മാർക്കാണ് ഇതിന്റെ അധിക ചുമതല. ഇതോടെ നാർക്കോട്ടിക് സെല്ലുകളുടെ പേര് നാർക്കോട്ടിക് സെൽ ആൻഡ് ജെൻഡർ ജസ്റ്റിസ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. സംസ്ഥാനത്തെ നിപ സമ്പർക്ക പട്ടികയിൽ നിന്ന് ഐസൊലേഷൻ കാലാവധി പൂർത്തിയാക്കിയ 33 പേരെ കൂടി ഒഴിവാക്കിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. നിലവിൽ 648 പേരാണ് സമ്പർക്ക പട്ടികയിൽ ശേഷിക്കുന്നത്. പാലക്കാട്ട് 421 പേരും കോഴിക്കോട്ട് 125, മലപ്പുറത്ത് 110 പേരുമാണ് സമ്പർക്ക പട്ടികയിൽ. തൃശൂർ, എറണാകുളം ജില്ലകളിലെ ഓരോരുത്തരും സമ്പർക്ക പട്ടികയിലുണ്ട്. മന്ത്രി KN ബാലഗോപാലിനെതിരെ ഫേസ്ബുക്ക് പേജിലൂടെ അപകീർത്തികരമായ പ്രചാരണം നടത്തിയെന്നാരോപിച്ച് ധനമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഹൃദ്രോഗത്തെ തുടർന്ന് ആൻജിയോപ്ലാസ്റ്റിക്ക് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയതുമായി ബന്ധപ്പെട്ട് വൻതുക അനധികൃതമായി ചെലവഴിച്ചെന്ന ആരോപണത്തിലാണ് നടപടി. പാർലമെന്റ് വർഷകാല സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. അടുത്ത മാസം 21 വരെയാണ് സമ്മേളനം. ഇതിനു മുന്നോടിയായി കേന്ദ്ര ഗവൺമെന്റ് നാളെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം യോഗത്തിൽ ഗവൺമെന്റ് തേടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 രാവിലെ 11 പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 124 പതിപ്പാണിത്. പൊതുജനങ്ങൾക്ക് നരേന്ദ്രമോദി ആപ്പിലൂടെയും MyGOV ഓപ്പൺ ഫോറത്തിലൂടെയും ടോൾ ഫ്രീ നമ്പറിലും ഈ മാസം 25 വരെ അഭിപ്രായങ്ങളും ആശയങ്ങളും അറിയിക്കാവുന്നതാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊല്ലം തേവലക്കര സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച 8-ാം ക്ലാസ്സുകാരൻ മിഥുന്റെ സംസ്കാരം വൈകിട്ട് വീട്ടുപളപ്പിൽ നടത്തും. രാവിലെ 10 മുതൽ മൃതദേഹം മിഥുൻ പഠിച്ച തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. അമ്മ സുജ ഉച്ചയോടെ വീട്ടിലെത്തുമെന്നാണ് വിവരം. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാനാധ്യാപികയെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രധാനാധ്യാപിക എസ് സുജയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായതായി ബോധ്യപ്പെട്ടെന്ന കൊല്ലം AEOയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കേന്ദ്രാവിഷ്കൃത ജൻസുരക്ഷാ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണത്തിനും അംഗത്വ വിതരണത്തിനും കണ്ണൂർ ജില്ലയിൽ ക്യാമ്പയിൻ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി KO ശശിധരൻ.
കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ സാമ്പത്തിക ഉൾച്ചേർക്കൽ പൂർത്തീകരണ പദ്ധതിയുടെ ഭാഗമായാണ് ജൻസുരക്ഷാ ക്യാമ്പയിൻ നടന്നുവരുന്നത്. പ്രധാനമന്ത്രി ജൻധൻ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ യോജന, അടൽ പെൻഷൻ യോജന തുടങ്ങിയ പദ്ധതികളെക്കുറിച്ച് ഓരോ ക്യാമ്പിലും വിദഗ്ധർ വിശദീകരിക്കുന്നുണ്ട്. വിവിധ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയിലും അടൽ പെൻഷൻ യോജനയിലും അംഗങ്ങളാവാനും ക്യാമ്പിലൂടെ സാധിക്കും. സെപ്റ്റംബർ 30 വരെയാണ് പ്രചാരണം നടക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ 11 കേന്ദ്രങ്ങളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇന്ന് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിലാണ് ക്യാമ്പ്.
ആദ്യ ഇന്ത്യൻ ഓപ്പൺ അത്ലറ്റിക്സ് മീറ്റ് ഇന്ന് പട്നയിലെ പാടലിപുത്ര സ്പോർട്സ് കോംപ്ലക്സിൽ. ഒരു ദിവസത്തെ പരിപാടിയിൽ ഒളിമ്പിക്സിലും അന്തർദേശീയ മത്സരങ്ങളിലും പങ്കെടുത്ത 400-ൽപ്പരം പ്രശസ്ത താരങ്ങൾ സംബന്ധിക്കും. ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും പങ്കെടുക്കുന്ന താരങ്ങളുടെ തെരഞ്ഞെടുപ്പ് മീറ്റിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഫിഡെ വനിതാ ലോകകപ്പ് ചെസ്സിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർമാരായ കൊനേരു ഹംബി, ഡി ഹരിക, ദിവ്യ ദേശ്മുഖ് എന്നിവർ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു. ക്വാർട്ടർ റൌണ്ടിൽ 4 താരങ്ങൾ പ്രവേശിക്കുന്ന ആദ്യ രാജ്യമെന്ന ബഹുമതി ഇതോടെ ഇന്ത്യ സ്വന്തമാക്കി. ഇന്ത്യയിലെ ആദ്യ കോളേജ് സ്പോർട്സ് ഫുട്ബോൾ ലീഗ് CSL കേരള 2025 കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ തുടക്കമായി. മന്ത്രി VAബ്ദുറഹ്മാൻ ഓൺലൈനായി ലീഗ് ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴയെ തുടർന്ന് ഇന്നലെ നടത്തേണ്ടിയിരുന്ന മത്സരങ്ങൾ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ക്യാമ്പസുകളെ ലഹരിമുക്തമാക്കുന്ന കിക് ഡ്രഗ്സ് ക്യാമ്പയിന്റെ ഭാഗമായാണ് പ്രൊഫഷണൽ ലീഗ് മാതൃകയിൽ കോളേജ്തല കായിക മത്സരങ്ങൾ നടത്തുന്നത്. പ്രഥമ സംസ്ഥാന ആയുഷ് കായകൽപ്പ് അവാർഡ് പ്രഖ്യാപനത്തിൽ അംഗീകാര നിറവിൽ തൃശൂർ ജില്ല. ഹോമിയോ ജില്ലാ ആശുപത്രികളിൽ തൃശൂർ 1-ാം സ്ഥാനം നേടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ്.
സർക്കാർ ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം, മാലിന്യ പരിപാലനം, അണുബാധ നിയന്ത്രണം എന്നിവയിൽ സംസ്ഥാനത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവച്ചതിനാണ് തൃശൂർ ജില്ലാ ഹോമിയോപ്പതി ആശുപത്രി പുരസ്കാരം നേടിയത്. 10 ലക്ഷം രൂപയാണ് അവാർഡ് തുകയായി ആശുപത്രിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി ലഭിക്കുക. ISM സബ്ജില്ലാ ആശുപത്രി വിഭാഗത്തിൽ ചേലക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി 1 ലക്ഷം രൂപയുടെ കമന്റേഷൻ അവാർഡ് കരസ്ഥമാക്കി. 95.09% മാർക്ക് നേടിയാണ് ചേലക്കര ആശുപത്രി പുരസ്കാരം നേടിയത്.
കല്ലായ്പുഴയിൽ അടിഞ്ഞുകൂടിയ ചെളി അടുത്ത മാസത്തോടെ പൂർണ്ണമായി നീക്കം ചെയ്യുമെന്ന് അടുത്ത മാർച്ചോടെ പൂർണ്ണമായി നീക്കം ചെയ്യുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. കോഴിക്കോട് കല്ലായ്പുഴ നവീകരണ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ടൂറിസം സാധ്യതയടക്കം വിഷയങ്ങൾ ഉൾപ്പെടുത്തി പദ്ധതിയുടെ തുടർ പ്രവർത്തനത്തിന് ജലസേചന വകുപ്പ് വിശദമായ പദ്ധതി റിപ്പോർട്ട് കോഴിക്കോട് കോർപ്പറേഷൻ നൽകണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. 13 കോടിയോളം രൂപയാണ് കോർപ്പറേഷൻ കല്ലായ്പുഴ നവീകരണ പദ്ധതിക്ക് ചെലവഴിക്കുന്നത്. ആയുർവേദത്തിലൂടെ ആരോഗ്യം എന്ന സന്ദേശവുമായി കാസർഗോഡ് ജില്ലയിൽ കർക്കിടകക്കഞ്ഞി ഫെസ്റ്റിന് തുടക്കമായി. കർക്കിടകക്കഞ്ഞിയുടെ പ്രചാരണത്തിന് കുടുംബശ്രീയിലൂടെ പ്രചാരണം നൽകണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ.
കർക്കിടക മാസത്തിലെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കർക്കിടകക്കഞ്ഞിക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിൽ നടക്കുന്ന 1 ആഴ്ച നീളുന്ന കർക്കിടകക്കഞ്ഞി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ കയ്യിലാണെന്നും ആരോഗ്യപ്രദമായ ഭക്ഷണം ശീലമാക്കുന്നതിലൂടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ എല്ലാവരും തയ്യാറാവണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പ്രാദേശികമായി ലഭിക്കുന്ന ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന കർക്കിടകക്കഞ്ഞി ഓർമ്മശക്തിയും രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുകയും വയറ്റിലെ കുമിളകൾ നശിപ്പിക്കുന്നുവെന്നുമാണ് ആയുർവേദം പറയുന്നത്.
ആർച്ച് ബിഷപ്പ് പദവിയിലെത്തിയ ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ കോഴിക്കോട് സൌഹൃദ കൂട്ടായ്മയായ മലബാർ ഇനിഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി നാളെ അനുമോദിക്കും. അനുമോദന സമ്മേളനത്തിൽ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളും അമൃതാനന്ദമയ്യ മഠത്തിലെ സ്വാമി വിവേകാമൃത ആനന്ദപുരിയും പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് 5 വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ സാധ്യത മുൻനിർത്തി ഇന്ന് ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. പാലക്കാട് IIT 7-ാമത് ബിരുദദാന ചടങ്ങ് ഇന്ന്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മുഖ്യാതിഥി. ഭാവി തലമുറയെ മുന്നിൽ കണ്ടാണ് കേന്ദ്ര പദ്ധതികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ആദ്യ ഇന്ത്യൻ ഓപ്പൺ അത്ലറ്റിക്സ് മീറ്റ് ഇന്ന് പട്നയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.